جميل، وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وإذ آتينا موسى الكتاب والفرقان لعلكم تهتدون. وإذ قال موسى لقومه يا قوم إنكم ظلمتم أنفسكم باتخاذكم العجل فتوبوا إلى بارئكم فاقتلوا أنفسكم ذلكم خير لكم عند بارئكم فتاب عليكم إنه هو التواب الرحيم. وَإِذْ قُلْتُمْ يَا مُوسَى لَن نُؤْمِنَ لَكَ حَتَّى نَرَى اللَّهَ جَهْرَةً فَأَخَذَتُكُمُ الصَّاعِقَةُ وَأَنْتُمْ تَنْظُرُونَ. ثُمَّ بَعَثْنَاكُمْ مِنْ بَعْدِ مَوْتِكُمْ لَعَلَّكُمْ تَشْكُرُونَ. وَظَلَّلْنَا عَلَيْكُمُ الْغَمَامَ وَأَنْزَلْنَا عَلَيْكُمُ الْمَنَّ وَالسَّلْوَى كُلُوا مِنْ طَيِّبَاتِ مَا رَزَقْنَاكُمْ وَمَا ظَلَمُونَا وَلَكِنْ كَانُوا أَنْفُسَهُمْ يَظْلِمُونَ. وَإِذْ قُلْنَا ادْخُلُوا هَذِهِ الْقَرْيَةَ فكلوا منها حيث شئتم رغدا وادخلوا الباب سجدا وقولوا حطة نغفر لكم خطاياكم وسنزيد المحسنين. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. صلى الله عليه وسلم. ബഹുമാന്യ രായ സഹോദരി സഹോദരന്മാരെ, ഖുർആൻ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ എത്തിയിട്ടുള്ളത് നിങ്ങൾക്കറിയാവുന്നതുപോലെ 53-ാമത്തെ ആയത്തിലാണ്. വൈദ് ആത്തന നാം നൽകിയ സന്ദർഭം ഓർത്തു നോക്കുക എന്ന് അതിലെ അണ്ടർസ്റ്റുണ്ട്. ഇത് എന്ന് പറഞ്ഞിടത്തൊക്കെ അങ്ങനെ ഉണ്ടാകും. മൂസ അലൈഹിസ്സലാമിനെ അൽ കിതാബ വേദഗ്രന്ഥം, കിതാബ് ഗ്രന്ഥം, അൽ കിതാബ് എന്ന് പറഞ്ഞാൽ പറയുന്ന ആൾ ഉദ്ദേശിക്കുന്ന ഗ്രന്ഥം എന്നർത്ഥം വരും. അതാണ് വേദഗ്രന്ഥം എന്ന് നമ്മൾ നിർഭാഷപ്പെടുത്തുന്നത്. ഫുർഖാൻ എന്നുള്ള വാക്ക് നമുക്ക് പരിചയമുള്ളതാണ്. പരിശുദ്ധ ഖുർആനിന്റെ തന്നെ ഒരു പേരാണ് ഫുർഖാനുൽ അസീം. ഇവിടെ ഫുർഖാൻ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനിനെ പറ്റിയല്ല, സത്യവും അസത്യവും വേർതിരിക്കാനുള്ള കഴിവിനെ പറ്റിയാണ്. അത് പരിശുദ്ധ ഖുർആനിൽ വേറെയും വന്നിട്ടുണ്ട്. ഇൻ തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനൻ, നിങ്ങൾ തഖ്‌വ പുലർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു ഫുർഖാൻ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സത്യവും അസത്യവും വേർതിരിച്ച് ഖുർആനിന്റെ തത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുവാനുള്ള കഴിവിനെയാണ് ഫുർഖാൻ എന്ന് പറയുന്നത്. മൂസ അലൈഹിസ്സലാമിന് കിതാബും ഫുർഖാനും ഇറക്കി കൊടുത്തു, അഥവാ വേദഗ്രന്ഥവും ഇറക്കി അത് പ്രയോഗിക്കുവാനുള്ള കഴിവും അദ്ദേഹത്തിന് നൽകി എന്നർത്ഥം. ലഅല്ലക്കും തഹ്തദൂൻ, എന്തിനാണ് അത് നൽകിയത്? നിങ്ങൾ നന്നായിക്കൊള്ളും എന്ന പ്രതീക്ഷയിലാണ്. ലഅല്ലക്കും, നിങ്ങൾ ആയേക്കാം ഹിദായത്ത് പ്രാപിക്കുന്നവർ. വൈദ് ആത്തൈന മൂസ അലൈഹിസ്സലാമിന് നാം നൽകിയ സന്ദർഭം ഓർത്തു നോക്കുക. അൽ കിതാബ വൽ ഫുർഖാന, കിതാബും ഫുർഖാനും. ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗം പ്രാപിക്കുന്നവർ ആയേക്കാം അഥവാ ആകാൻ സാധ്യതയുണ്ട് എന്ന ഉദ്ദേശത്തിൽ എന്നർത്ഥം. ഈ ആയത്ത് സൂചിപ്പിക്കുന്ന സംഭവം ഏതാണ്? തൊട്ടു മുമ്പ് പറഞ്ഞത് പശുക്കുട്ടിയെ ആരാധിച്ച കാര്യമാണെന്ന്. എന്നിട്ട് അള്ളാഹ് മാപ്പ് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. എങ്ങനെ മാപ്പ് കൊടുത്തു എന്നൊക്കെ അടുത്ത ആയത്തിൽ വരുന്നുണ്ട്. അതിന്റെ ഇടക്ക് നടന്ന സംഭവമായതുകൊണ്ടാണ്, അഥവാ മൂസ അലൈഹി ഇസ്ലാം തിരിച്ചു വന്നത്. ഇവര് പശുക്കുട്ടിയെ ആരാധിക്കുമ്പോൾ അള്ളാഹു തആല ചെയ്തുകൊണ്ടിരുന്ന പണി എന്തായിരുന്നു? മൂസ അലൈഹി ഇസ്ലാമിന് വേദഗ്രന്ഥം നൽകുകയായിരുന്നു സീനായി മലയിൽ വെച്ചിട്ട്. അതുപോലെ പിന്നെ അവരെ എങ്ങനെ നയിക്കേണ്ടത് എന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കുകയും ചെയ്തു. അഥവാ ഈ സമൂഹത്തെ എങ്ങനെയാണ് സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അസത്യത്തിലേക്ക് പോകാതെ മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് മൂസ അലൈഹി ഇസ്ലാമിനെ പഠിപ്പിക്കുകയും ചെയ്തു. അതാണ് ഫുർഖാൻ കൊണ്ട് ഉദ്ദേശിച്ചത്. എന്തിന്? ഈ പശുക്കുട്ടിയെ ആരാധിക്കുന്ന അവസ്ഥയിലുള്ള നിങ്ങൾ, കാരണം സഹസ്ര നൂറ്റാണ്ടുകൾ ഫിർഔനിന്റെ നാട്ടിൽ കഴിയാൻ നിർബന്ധിതരായാണ് അവർ. ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും വലിയ ശത്രുതയായിരുന്നു. ഒരു മദ്രസ നടത്താൻ പോലും അവരെ സമ്മതിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ദീനിന്റെ അടിസ്ഥാനങ്ങൾ പോലും അറിയാതെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാഴുന്ന ഒരവസ്ഥയിൽ, അതാണല്ലോ മൂസ അലൈഹി ഇസ്ലാമിന്റെ അനുയായികൾ എന്നുള്ള നിലയ്ക്ക് ചെങ്കടൽ കടത്തി കൊണ്ടുവന്ന സാമിരിയാണ് പശുക്കുട്ടിയെ ആരാധിക്കുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഭൂരിപക്ഷം ആളുകളും അതിൽ കൂടുകയും ചെയ്തു. അതാണ് അന്നത്തെ അവരുടെ നിലവാരം. ആ നിലവാരത്തിൽ നിന്ന് അവരെ ഉയർത്തിയെടുക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്തു? മൂസ അലൈഹി ഇസ്ലാമിന് പിന്നെ വേദഗ്രന്ഥവും നൽകി, അത് പ്രാവർത്തികമാക്കുവാനുള്ള ജ്ഞാനവും നൽകി ഇവരെ രക്ഷിക്കാൻ വേണ്ടി എന്നർത്ഥം. എന്നിട്ട് എന്താണ് ഉണ്ടായത്? മൂസ അലൈഹി ഇസ്ലാം തൗറാത്തുമായിട്ട് തിരിച്ചു വന്നതിന് ശേഷമുള്ള സംഭവമാണ് പിന്നെ പറയുന്നത്. നോക്കാം നമുക്ക്. മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞ സന്ദർഭം തന്റെ ജനതയോട്, യാ ഖൗമി എന്റെ ജനമേ, ഇന്നക്കും നിശ്ചയം നിങ്ങൾ, വലംതും അൻഫുസക്കും നിങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു, ബി ഇത്തിഹാദിക്കുമുൽ അജില, ബി ഇത്തിഹാദിക്കും നിങ്ങളുടെ സ്വീകരിക്കൽ കൊണ്ട്. ഇത്തഹദ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചു, ഇത്തിഹാദ് സ്വീകരിക്കൽ ആ പ്രക്രിയ. അല്ല അജില, അജില് എന്നതിന് നമ്മൾ പശുക്കുട്ടി എന്നാണ് അർത്ഥം പറയാറുള്ളത്. പക്ഷേ പശുക്കുട്ടി നമുക്ക് ആണായിരിക്കുമല്ലോ, അല്ല സോറി, പശുക്കുട്ടി പെണ്ണായിരിക്കും, അഴിജില് ആണാണ്. കുട്ടൻ എന്ന് നമ്മൾ പറയുന്ന സാധനമാണ് അഴിജില്. അപ്പോൾ നിങ്ങൾ മടങ്ങുവീൻ, അല്ലെങ്കിൽ നിങ്ങൾ പശ്ചാത്തപിക്കുവീൻ, ഇലാ ബാരിക്കും നിങ്ങളുടെ സൃഷ്ടാവിലേക്ക്, അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുവീൻ എന്നർത്ഥം. ഫഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുവിൻ, ദാലിക്കും അതാണ് ഖൈറുല്ലക്കും ഇന്ദ ബാരിക്കും നിങ്ങളുടെ സത്താവിന്റെ അടുത്ത് നിങ്ങൾക്ക് നല്ലത്. ഫതാബ അലൈക്കും, എന്നിട്ട് അവൻ നിങ്ങൾക്ക് പുറത്തു തന്നു. ഇന്നഹു ഹുവ തവ്വാബുർ റഹീം, ഇന്നഹു നിശ്ചയം അവൻ, ഹുവ അവനാണ്, അത്തവ്വാബ്, താബ എന്ന് പറഞ്ഞാൽ മടങ്ങി എന്നാണ് അർത്ഥം, വാക്കിന്റെ അസലർത്ഥം. അടിമയെ സംബന്ധിച്ച് താബ എന്ന് പറഞ്ഞാൽ അടിമ പശ്ചാത്തപിച്ചു എന്നാണെങ്കിൽ, അള്ളാഹുവിനെ സംബന്ധിച്ച് താബ എന്ന് പറഞ്ഞാൽ പശ്ചാത്താപം സ്വീകരിച്ചു എന്നാണ്. രണ്ടും മടങ്ങലാണ്. അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് അടിമ മടങ്ങി, അടിമയെ സ്നേഹിക്കുന്നതിലേക്ക് അള്ളാഹു മടങ്ങി. നമ്മൾ പരിഭാഷ പറയുമ്പോഴാണ് ഇത് രണ്ടെണ്ണാവുന്നത്, സംഗതി ഒന്നാണ്. അപ്പൊ അള്ളാഹു പിന്നെ തൗബ സ്വീകരിച്ചു എന്നാണ് താബല്ലാഹു എന്ന് പറഞ്ഞാൽ അർത്ഥം. അതിനുണ്ടായ വാക്കാണ് തായിബ്, പശ്ചാത്താപം സ്വീകരിക്കുന്നു, സ്വീകരിക്കുന്നു എന്ന് പറയുന്നത്. പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ എന്നാണ് തായിബ് എന്ന് പറഞ്ഞാൽ അർത്ഥം. അതിന്റെ വികസിത രൂപമാണ് തവ്വാബ്, ധാരാളമായി സ്വീകരിക്കുന്നവൻ എന്നർത്ഥം. അറബിയിൽ പല പ്രയോഗ വാക്കുകളും അങ്ങനെ ഉപയോഗിക്കും. ആക്കിൽ തിന്നുന്നവൻ, അക്കാലിൽ വല്ലാതെ തിന്നുന്നയാള് എന്നതുപോലെ തായിബ് തവ്വാബ്. അർഹീം, കരുണാനിധി എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ള അർത്ഥം അല്ലെ. കരുണാനിധി എന്ന് പറഞ്ഞാൽ റഹീം, റഹ്മത്ത് എപ്പോഴും ഉള്ളവൻ എന്നാണ് വാക്കിന്റെ നേരെ ഉദ്ദേശം. ഫഈലും രീതിയിൽ വരുന്ന എല്ലാ വാക്കുകൾക്കും അത് സ്ഥിരമായി ഉള്ളത് എന്നൊരു അർത്ഥമുണ്ടാകും. ഉദാഹരണമായിട്ട് ബഹൈലിൽ പിശുക്കൻ, പിശുക്കൻ എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോഴെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും എന്ന് ചോദിച്ചിട്ട് കൊടുക്കാത്തതിന് പിശുക്കൻ എന്ന് പറയില്ല. ആരെ എപ്പോൾ എന്ത് വെച്ചാലും കൊടുക്കില്ല, ഇങ്ങനത്തെ നിലപാടുകാരെയാണ് നമ്മൾ പിശുക്കൻ എന്ന് പറയാം. കരീമൻ, മാന്യൻ, എപ്പോഴോ ആരോടോ ഒരു നല്ല പെരുമാറ്റം കൊണ്ട് ഒരാൾ മാന്യനാന്ന് പറയില്ല, എപ്പോഴും എല്ലാവരോടും നല്ല നിലയിലാണ് പെരുമാറുക എന്ന് വരുമ്പോഴാണ് ആളെ മാന്യൻ എന്ന് വിളിക്കുക. എന്നതുപോലെ റഹീം എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവരോടും കാര്യം കാണിക്കുന്നവൻ എന്നാണ് ഉദ്ദേശം. എന്താണ് വാക്കുകൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം നമുക്ക്. വൈദക്കാല മൂസ, വൈദക്കാല പറഞ്ഞ സന്ദർഭം ഓർത്തു നോക്കുക. മൂസ, മൂസ അലൈഹിസ്സലാമിന്റെ ഖൗമി തന്റെ ജനതയോട്, യാ ഖൗമി എന്റെ ജനമേ, യാ ഖൗമി എന്നാണ് യഥാർത്ഥത്തിൽ അത് ചുരുക്കിയതാണ്, യാ ഖൗമി എന്നത് അയാളിനെ കളഞ്ഞതാണ് അവിടെ. എന്റെ ജനമേ, ഇന്നക്കും നിശ്ചയം നിങ്ങൾ വലംത്തും അക്രമം ചെയ്തിരിക്കുന്നു, അംഫുസക്കും നിങ്ങളുടെ നഫ്സിനോട് തന്നെ അഥവാ നിങ്ങളോട് തന്നെ, ഇത്തിഹാദിക്കും നിങ്ങൾ നിങ്ങളുടെ സ്വീകരിക്കൽ കൊണ്ട്, അൽ അജില ഗോക്കിടാവിന്, നിങ്ങൾ പശ്ചാത്തപിക്കുകയും ഇലാ ബാരിക്കും നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും, ഫഖ്തുലു നിങ്ങൾ കൊല്ലുവേൻ അംഫുസക്കും നിങ്ങളെ തന്നെ, ദാരിക്കും അതാണ് ഖൈറുലക്കും നിങ്ങൾക്ക് നല്ലത്, എന്ത ബാരിക്കും നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കൽ, ഫതാബ അലൈക്കും എന്നിട്ട് അവൻ നിങ്ങൾക്ക് പുറത്തു തന്നു, ഇന്നഹു ഹുവ തവ്വാബുർ റഹീം അവൻ ധാരാളമായി കൊടുക്കുന്നവനും കരുണ കാണിക്കുന്നവനും അത്രേ. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ മൂസ അലൈഹിസ്സലാം കണ്ടുകൊണ്ട് വന്നു പശുക്കുട്ടിയെ ആരാധിക്കുന്നത്. അദ്ദേഹത്തിന് വല്ലാതെ ദേഷ്യം പിടിച്ചു. എന്നിട്ട് ജ്യേഷ്ഠൻ ഹാറൂന്റെ നേർക്ക് തിരിഞ്ഞു, അദ്ദേഹത്തിന്റെ താടി പിടിച്ച് വലിച്ചു, ശകാരിച്ചു. അപ്പോ അദ്ദേഹം ഒഴുറു പറഞ്ഞു രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ ഇവരോട് പറയാനിട്ടല്ല, അവരെന്നെ കൊല്ലാനെടുത്തു. രണ്ടാമത്തത്, നീ പിന്നെ വരുമ്പോഴേക്കിന് ഇവരെ പിളർത്തി എന്ന് നീ ആക്ഷേപിക്കോ എന്ന് ഞാൻ പറയുന്നു, അതുകൊണ്ട് നീ വരും വരെ വന്നിട്ട് തീരുമാനമാക്കാം എന്ന് വിചാരിച്ച് നിർത്തിവെച്ചതാണ് എന്ന് മൂസ അലൈഹിസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാം ഉദുറു പറഞ്ഞു. അങ്ങനെ അതിന്റെയൊക്കെ ശേഷം എന്തുണ്ടായി? അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഉത്തരവനുസരിച്ച് മൂസ അലൈഹിസ്സലാം ബനീ ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇത് ചെയ്തത് വലിയ അക്രമമാണ്. നിങ്ങൾ നിങ്ങളുടെ ബാരിഖിനോട്, ബാരിഖ് എന്ന് പറഞ്ഞാൽ ഖാലിഖ് തന്നെയാണ് അർത്ഥം, വ്യത്യാസമുണ്ട്, മറ്റാർക്കും പങ്കില്ലാതെ മറ്റാ എല്ലാവരിൽ നിന്നും വിട്ടൊഴിഞ്ഞവനായി സൃഷ്ടിച്ചു എന്നാണ് ബാരിഖിന്റെ അർത്ഥം. പിന്നെ സൃഷ്ടിച്ചവൻ എന്ന അർത്ഥത്തിൽ ഒരുപാട് വാക്കുകളുണ്ട്, പ്രധാനമായും നാലെണ്ണം, ഖാലിഖ്, ബാരിഖ്, മുസവ്വിർ, ബദീർ, ഇത് നാലിനും സൃഷ്ടിച്ചവൻ എന്നാണ് അർത്ഥം. എന്നാൽ ഓരോന്നിനും അതിൻ്റെതായ വിവക്ഷയുണ്ട്. ഇവിടെ ബാരിഖ് ഉപയോഗിക്കാൻ കാരണം, നിങ്ങളെ സൃഷ്ടിച്ചതിൽ മറ്റാർക്കും പങ്കില്ല, നിങ്ങൾ ആരാധിച്ചിരുന്ന പശുക്കുട്ടിയോ അതിന്റെ പിന്നിൽ സങ്കല്പിക്കപ്പെടുന്ന ദൈവമോ പിന്നെ ഫിറവലിന്റെ ദൈവമോ, അങ്ങനെ നിങ്ങളുടെ വേറെ ഏതെങ്കിലും ഒരു ശക്തിക്കൊന്നും യാതൊരു പങ്കും ഇല്ല നിങ്ങളെ സൃഷ്ടിച്ചതിൽ, അതൊക്കെ അള്ളാഹു മാത്രമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അവനോട് നിങ്ങൾ വലിയ അക്രമം ചെയ്തതിന് പശ്ചാത്തപിച്ചു മടങ്ങുകയും, ഫഖ്തുലു അംഫുസക്കും നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുവിൻ എന്ന് പറഞ്ഞാൽ, മുഫസ്സിറുകൾ അതിനെ മൂന്ന് വ്യാഖ്യാനങ്ങൾ നൽകിയത് കാണാൻ കഴിയും. അതിലൊന്ന്, നിങ്ങൾ നിങ്ങളെ ശപിക്കുവിൻ എന്നാണ്. നമ്മളും ആ വാക്ക് ഉപയോഗിക്കാറുണ്ട് അങ്ങനെ. ഇപ്പൊ ഉദാഹരണമായിട്ട് കുട്ടികൾ വല്ലാതെ പിന്നെ എന്തോ വികൃതി ചെയ്താല് പിന്നെ അവരെന്നെ പറയുന്നത് വാ പറഞ്ഞാൽ എന്നെ കൊല്ലും, കൊല്ലുന്നു പറഞ്ഞാൽ എന്താണ്, വല്ലാതെ ശകാരിക്കും എന്നേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, അല്ലാതെ പിന്നെ അർത്ത് കൊല്ലുന്നൊന്നും അതിനർത്ഥം ഉദ്ദേശിക്കപ്പെടുന്നില്ല. എന്നതുപോലെ ഫഖ്തുലു അംഫുസക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിക്കുകയും ശപിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുവിൻ എന്നാണ് അർത്ഥം എന്നത്. അത് വളരെ സാധുവായ ഖുർആനിന്റെ ആത്മാവിനോട് ചേരാത്ത ഒരു വിശദീകരണമാണ്. രണ്ടാമത്തെ ഒന്ന്, പിന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ കൊല്ലുവിൻ എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബത്തിലെയും പശുവാരാധനയിൽ പങ്കെടുത്ത ആളുകളെ അതാത് കുടുംബക്കാർ തന്നെ കൊല്ലുവിൻ എന്നാണ്, അഥവാ അവരെയൊക്കെ വധശിക്ഷയ്ക്ക് വിധേയരാക്കണം, അവരെ വെച്ചു പൊറുപ്പിക്കരുത്, അവരെ നിങ്ങൾ കൊന്നു കളയാൻ തയ്യാറാവണം. അവന് നിങ്ങളെ കൂട്ടത്തിൽ പറ്റില്ല. കാരണം എന്താ, 30 കൊല്ലം മൂസ അലൈഹി ഇസ്ലാമിന്റെ നുബുവത്തിന് സാക്ഷി, എന്നിട്ട് പിന്നെ അള്ളാഹുവിന്റെ മഹാമുഅ്ജിസത്ത് വടികൊണ്ടടിച്ചപ്പോൾ കടല് പിളർന്ന് അതിലൂടെ ഉണങ്ങിയ വഴി രൂപപ്പെട്ട് അതിലൂടെ അക്കരെ കടന്ന ആളുകൾ, ഫിറൗൻ നിത്യശത്രു വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നത്, ശത്രുവും അവന്റെ മുഴുവൻ ആളുകളും കൂടി മുങ്ങിച്ചാകുന്നത് നോക്കി നിന്ന ജനത, ഈ ജനത എന്നിട്ടും ഇനിയും വിഗ്രഹത്തിന്റെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ അവരിനി നന്നാവില്ല. അതുകൊണ്ട് അവരെ വെച്ചേക്കണ്ട, നശിപ്പിച്ചു കളയാം. അങ്ങനെ ഖുർആനിൽ പലപ്പോഴും നശിപ്പിച്ചു കളഞ്ഞ സംഭവം പറയുന്നുണ്ടല്ലോ. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജനതയെ വെള്ളപ്പൊക്കത്തിൽ ഒന്നാകെ നശിപ്പിച്ചു കളഞ്ഞു. കാരണം എന്താ, ലം യൽദു ഇല്ല ഫാജിറൻ കഫാറ, തമ്മാടിക്കും ദോന്യാസിക്കുമായിട്ട് അല്ലാതെ അവർക്ക് ജന്മം നൽകാൻ പോലും കഴിയില്ല, അവരുടെ തലമുറ പോലും നന്നാകാത്ത വിധം വടക്കായിരിക്കുന്നു, ഇങ്ങനെ പറയുന്നുണ്ട്. എന്നതുപോലെ ഇവരെ അവരെ കൊണ്ട് അവരുടെ ബന്ധുക്കൾ തന്നെ കൊന്നുകളയട്ടെ, അവരുടെ ഗോത്രക്കാരും അവരവരുടെ വീട്ടുകാരും തന്നെ അവരവരുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഗോത്രത്തിൽ നിന്ന് ഈ പശു ആരാധനയിൽ പങ്കെടുത്തവരെ കൊന്നുകളയൂ എന്നാണ് രണ്ടാമത്തെ ഏറ്റവും പ്രബലമായ വിശദീകരണം. അതാണ് എന്നിട്ട് എന്നാലോ ദാലിക്കും ഖൈറുല്ലക്കും ഇൻദ ബാരിഇക്കും, അതാണ് സിട്ടാവിന്റെ അടുത്ത് ഇവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതാണ്. ആയിരക്കണക്കിന് ആളുകളുണ്ട്, അവരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതാണ് സിട്ടാവിന്റെ അടുത്ത് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞാൽ, അതിന് നിങ്ങൾ തയ്യാറില്ലെങ്കിൽ നിങ്ങൾ അതിനെ അനുകൂലിക്കുന്നവരും പിന്തുണക്കുന്നവരുമാണ് എന്നാണ് വരിക. അപ്പൊ അള്ളാഹു താല എന്ത് ചെയ്യും, നിങ്ങളെയും കൊന്നുകളയും, അല്ലെങ്കിൽ നിങ്ങളെ മൊത്തത്തിൽ നശിപ്പിച്ചു കളയും. ഈ കുറ്റം ചെയ്തവരെ നിങ്ങൾ ശിക്ഷിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളെല്ലാവരും അതിൽ പങ്കാളികളാണ്. അതുകൊണ്ട് പിന്നെ എല്ലാവരും അതിൽ പിന്നെ കുറ്റക്കാരാണ് എന്ന നിലക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വരും, അതിനിടവരുത്താതിരിക്കണം എന്നാണ് ദാലിക്കും ഖൈറുല്ലക്കും ഇൻദ ബാരിഇക്കും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം. ും എന്നിട്ട് അവൻ നിങ്ങൾക്ക് പുറത്തു തന്നു. അതെന്താ സംഭവം നല്ലോ, ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഈ സംഭവം എങ്ങനെയാണ് നടന്നത്. ഈ ഫഖ്തുലു അൻഫുസക്കും എന്ന് പറയുന്നത്, അത് നടന്നത് മൂസ അലൈഹി ഇസ്ലാം കർശനമായി ഉത്തരവിട്ടു പശുവാരാധനയിൽ പങ്കെടുത്ത എല്ലാവരെയും കൊന്നുകളയണമെന്ന്. ആദ്യം അവർ സമ്മതിച്ചില്ല, പക്ഷെ അവസാനം അതിൽ നിന്ന് അള്ളാഹു താല ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറില്ല എന്നും, അതിന് നിങ്ങൾ സന്നദ്ധരല്ലെങ്കിൽ, അള്ളാന്റെ കൽപ്പന നടപ്പിലാക്കാൻ നിങ്ങൾ സന്നദ്ധരല്ലെങ്കിൽ നിങ്ങളെ മൊത്തത്തിൽ നശിപ്പിച്ചു കളയുമെന്നും അദ്ദേഹം പിന്നെ കൽപ്പിച്ചു. ഈ സൗണ്ട് ക്ലിയർ ഇല്ല എന്ന് എന്നോട് എങ്ങനെ പറയണം, ഞാൻ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡിവൈസ് നെറ്റും ഒക്കെ പരിശോധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ കർക്കശമായ നിലപാട് സ്വീകരിച്ചു. പശുവിനെ ആരാധിച്ചവരെ ശിക്ഷിക്കാതെ അവർക്ക് വധശിക്ഷ കൊടുക്കാതെ വിടുകയില്ല. അതിന് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിക്കാനാണ് നീക്കമെങ്കിൽ എല്ലാവരെയും ശിക്ഷിക്കലാണ് പിന്നെ അള്ളാഹു തആല ചെയ്യുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധം പിടിച്ചു. ഉടനെ അള്ളാഹു തആല എന്റെ കൽപ്പന അനുസരിച്ച് അവര് അത് നടപ്പിലാക്കാൻ തുനിഞ്ഞു, തയ്യാറായി. അങ്ങനെ എന്തുണ്ടായിരുന്നു വെച്ചാൽ, ഈ പശുവാരാധനയിൽ പങ്കെടുത്ത ഓരോ കുടുംബത്തിലും പെട്ട ആളുകളെ അതാത് കുടുംബക്കാരെ തന്നെ ഹാജരാക്കി, അങ്ങനെ മൈതാനത്ത് വരിവരിയായി ഇരുത്തി, എന്നിട്ട് അവരെ കൊല്ലേണ്ട അതാത് കുടുംബത്തിലെ ആളുകൾ, അവരുടെ ബന്ധുക്കൾ, അഥവാ ബാപ്പയാണ് പിന്നെ പശു ആരാധനയിൽ പങ്കെടുത്തതെങ്കിൽ മക്കൾ കൊല്ലണം, മക്കളാണെങ്കിൽ ബാപ്പ കൊല്ലണം, ഇങ്ങനെ അതാത് കുടുംബത്തിലെ അവരെ കൊല്ലേണ്ട ആളുകൾ അവര് കൊല്ലാൻ തയ്യാറായി, ആയുധമെടുത്ത് വന്നു നിന്നു. എന്നിട്ട് ഓരോരുത്തരെയും മുട്ടുകുത്തി ഇരുത്തി പെരടിയിൽ വാള് വെച്ചു, വരിയായിട്ട് ഇരുത്തി. മൂസ അലൈഹി ഇസ്ലാം ഒരു സിഗ്നൽ, ഒരു വിസിൽ കൊടുക്കുമ്പോ എല്ലാവരും കൂടി ഒരേ സമയം ഒരച്ച വെട്ടിന് തല ഉടലും വേറെയാവും. ആ സംഭവങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കി, അങ്ങനെ നിരയായി ഇരുത്തിയിട്ട് കൊല്ലാൻ പോകുകയാണ് ആയിരക്കണക്കിന് ആളുകളെ ഒന്നിച്ച്. അപ്പൊ ഉണ്ടാകുന്ന സംഭവം, ഇത് കണ്ടിട്ട് അങ്ങോട്ട് കരയില് തുടങ്ങി. ഈ കാഴ്ച കാണാൻ കഴിയാതെ വളരെ പ്രിയപ്പെട്ട ആളുകൾ അക്രമത്തിന്റെ പേരിലാണെങ്കിലും കൊല്ലപ്പെടുന്നത് കാണല് സഹിക്കില്ലല്ലോ. അങ്ങനെ കരയാൻ തുടങ്ങി കുട്ടികളും സ്ത്രീകളും മറ്റുള്ള ബന്ധുക്കളും എല്ലാവരും കൂടി കൂട്ടക്കരച്ചില് തുടങ്ങി. ജനതയുടെ ഈ കരച്ചിൽ കണ്ടിട്ട് മൂസ അലൈഹി ഇസ്ലാമും കരഞ്ഞു. കർത്താവിനെ എന്റെ ജനതയോട് കൊറുക്കണേ എന്ന് കേണു അല്ലാഹുവിനോട്. അങ്ങനെ കൊല്ലാൻ തയ്യാറാണ് എന്നുള്ളിടത്ത് എത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് മാപ്പ് കൊടുത്തു. ഇതാണ് ഫതാബ അലൈക്കും എന്ന് പറയുന്നത്, അഥവാ ആ വാൾത്തലപ്പിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നൽകി, അതാണ് ഫതാബ അലൈക്കും. ഇങ്ങനത്തെ സംഭവങ്ങൾ ഖുർആനിൽ വേറെയുണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു തആല കൽപ്പിച്ചു മകനെ അറക്കണമെന്ന്, മകനോട് ചോദിച്ചു, അപ്പൊ മകനും പറഞ്ഞു ഫൽ മാ തുമർ എന്ന്, താങ്കൾ കൽപ്പിക്കപ്പെട്ടതുപോലെ ചെയ്തോളൂ എന്ന്. അപ്പോഴൊന്നും അല്ല പറഞ്ഞില്ലല്ലോ അറക്കണ്ടെന്ന്. അങ്ങനെ അറക്കാൻ തയ്യാറായി, മകനെയും കൂട്ടി പോയി മലയിലെത്തി. ഫലമ്മ അസ്ലമാ വ തല്ലഹു ലിജബീൻ, അവർ രണ്ടാളും അള്ളാഹുവിന്റെ വിധിക്ക് കീഴ്പ്പെട്ടപ്പോൾ, അള്ളാഹിന്റെ കൽപ്പനയ്ക്ക് അവർ സമ്പൂർണമായി കീഴ്പ്പെട്ടു. അതാണ് ഫലമ്മ അസ്ലമ എന്ന് പറയണം. അപ്പൊ തല്ലഹൂലിൽ ജബീൻ, അറക്കാൻ വേണ്ടി ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചിരിച്ച് കിടത്തി അല്ലേ. അപ്പോഴാണ് വഫദൈനാഹു ബിദബിഹിൻ അമീം, ഒരു വേറെ അറവ് മൃഗത്തിനെ തിരികെ കൊടുത്തുകൊണ്ട് അല്ലാഹു തആല അതിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി കൊടുത്തു. ഇതാണ് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ വലിയർത്താൻ പോയിട്ടുണ്ടായത്, അറക്കിട്ടില്ല, അറക്കരുത് എന്ന് അല്ല പറഞ്ഞു, പകരം ഉരുവിനെ അറത്താൻ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒഴിവാക്കി കൊടുക്കുകയാണ് ചെയ്തത്. എപ്പോഴാണ് ഒഴിവാക്കിയത്? അറക്കാൻ ഞാൻ അള്ളാഹു അങ്ങനെയാണ് കൽപ്പിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം തെളിയിച്ച സന്ദർഭത്തിലാണ് അറക്കണ്ടെന്ന് പറയുന്നത്. എന്നതുപോലെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചു കൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിഗ്രഹാരാധന നടത്തിയവരെ വധശിക്ഷക്ക് വിധേയരാക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അതിൽ അള്ള എന്താണോ പറഞ്ഞത് അതാണ് ഞങ്ങൾ ചെയ്യുക, അല്ലാതെ കൊല്ലാനുള്ള മടി കൊണ്ട് അള്ളാനെ ധിക്കരിക്കുകയല്ല ചെയ്യുക എന്ന് ജനത തെളിയിച്ചപ്പോൾ, അത്രയും എത്തിയപ്പോൾ ഫതാബ അലൈക്കും. പല വിശദീകരണങ്ങളുണ്ട്, ഈ ഉള്ളവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിശദീകരണം ഇതാണ്, അള്ളാഹു അവർക്ക് മാപ്പ് കൊടുത്തു. ഫതാബ അലൈക്കും, കാരണം എന്താ, അള്ളാഹു അല്ലാതെ മാപ്പ് കൊടുക്കുന്നവനാണ്, ധാരാളം ആളുകൾക്ക് ഒപ്പം മാപ്പ് കൊടുത്തു അള്ളാഹു തആല. റഹീം, കാരുണ്യവാനുമാണ്, അതുകൊണ്ട് എല്ലാവരെയും കൂടി കൊന്നുകളയൊന്നുമില്ല. ചരിത്രത്തിൽ ചിലര് അങ്ങനെ കൊന്നു, ആയിരക്കണക്കിന് ആളുകളെ കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്, അതൊക്കെ അടിസ്ഥാനമില്ലാത്ത നിഗമനങ്ങൾ മാത്രമാണ്. എന്തിനാണ് ഇത് ഇവിടെ പറയുന്നത്? ഇവിടെ പറയുന്നത് അള്ളാഹുവിനോട് ധിക്കാരം ചെയ്ത ബനീ ഇസ്രായേലിന്റെ അള്ളാഹു തആല മാപ്പ് കൊടുത്തു, ജീവിക്കാൻ വിട്ടത് കൊണ്ടാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് അള്ളാഹുവിനോട് ധിക്കാരം ചെയ്തവരെ കാര്യത്തിൽ മുമ്പുണ്ടായിട്ടുള്ളത്. ഇതെന്തിനാ പറയുന്നത് എന്ന് വെച്ചാൽ, മദീനയിലെ ജൂതന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ധിക്കാരം പ്രവർത്തിച്ചപ്പോ അവരുടെ അവകാശവാദം ഞങ്ങള് പിന്നെ അള്ളാഹിന്റെ വേദവും മൂസാ അലൈഹി ഇസ്ലാമിന്റെ സുന്നത്തും ഒക്കെ അനുസരിച്ച്, തൗറാത്തും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്നായിരുന്നു. അല്ല, നിങ്ങൾ ഇപ്പോൾ മാത്രമല്ല പണ്ടും ധിക്കാരം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്ന്, രണ്ട്, ധിക്കാരം പ്രവർത്തിച്ച അള്ളാഹു തആല നിങ്ങൾക്ക് മാപ്പ് തന്നത് കൊണ്ടാണ് നിങ്ങളിൽ പലരും ഇപ്പൊ ജീവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻഗാമികൾ ജീവൻ രക്ഷപ്പെട്ടത്. മൂന്ന്, ഈ ധിക്കാരം തുടർന്നാൽ ഇനിയും അള്ളാഹു തആല ശിക്ഷിക്കും. അങ്ങനെ ശിക്ഷിക്കാൻ നിങ്ങൾ തയ്യാറില്ല, കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാൻ തയ്യാറല്ലെങ്കിൽ അല്ല മൊത്തത്തിൽ നിങ്ങളെ നശിപ്പിച്ചു കളയും, അതൊന്ന് ഓർത്തോളൂ എന്ന് പറയാനാണ് ഇവിടെ ഈ സംഭവം അല്ലാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നത്. ആയത്തിലൂടെ നമ്മളോട് പറയുന്ന ഒരു കാര്യം ഉണ്ട്, അതും അത് തന്നെയാണ്. അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചാൽ ഒരു പരിധി കവിഞ്ഞ മുസ്ലിം സമുദായമാണെങ്കിലും അല്ലാഹു തആല വെറുതെ വിടുകയില്ല. അള്ളാഹിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുമ്പോൾ സൂക്ഷിച്ചോടണം. റസൂലുള്ളാഹിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നവർ ജാഗ്രത പുലർത്തിക്കൊള്ളട്ടെ എന്ന് അള്ളാഹ് പറയുന്നു സൂറത്തുന്നൂറിന്റെ അവസാനത്തിൽ. അത് തന്നെയാണ് ഈ ആയത്തിന് നമുക്ക് നൽകാനുള്ള സന്ദേശം. നിങ്ങൾ പറഞ്ഞ സന്ദർഭം, യാ മൂസ, മൂസയെ, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല, ഞങ്ങൾ അള്ളാഹുവിനെ കാണുന്നത് വരെ, പരസ്യമായിട്ട്, എന്നിട്ട് നിങ്ങളെ പിടികൂടി ആ സായപ്പത്തു ഇടിനാദം ഇടിയും പിന്നെ മില്ലനും ഒപ്പം രണ്ടും വെളിച്ചവും ഉണ്ടാകും ശബ്ദവും ഉണ്ടാകും. അതിനാണ് സായപ്പത്തു എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കി നിൽക്കെ നിങ്ങൾ കാണുന്നവരായി നിൽക്കെ. ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെണ്ടായ മറ്റൊരു സംഭവമാണ് ഈ പറയുന്നത്. അഥവാ ഈ സമൂഹത്തെ നന്നാക്കിയെടുക്കുവാൻ വേണ്ടി അള്ളാഹു താര നിശ്ചയിച്ചത് പ്രകാരം എല്ലാ 12 ഗോത്രങ്ങളായിരുന്നു ബനീ ഇസ്രായേൽ. 12 എന്നുമായി 70 പേരെ തെരഞ്ഞെടുത്ത് മൂസ അലൈഹി സ്വലാം സീനായി മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർക്ക് നേതൃത്വ പരിശീലനം കൊടുത്ത് അവരിലൂടെ സമുദായത്തെ മുഴുവൻ സംസ്കരിക്കുക എന്നതായിരുന്നു പദ്ധതി. അങ്ങനെ കൊണ്ടുപോയ അവർ അവിടെ അവര് ഒരു ഭാഗത്ത് ഇരുത്തിയിട്ട് മൂസ അലൈഹിസ്സലാം വീണ്ടും മുന്നോട്ട് പോയി. അവിടെ നിന്ന് അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ വീണ്ടും കിട്ടി. ആ കൽപ്പനകളും നിർദ്ദേശങ്ങളും ഒക്കെ ആയിട്ട് ഈ ആളുകളുടെ അടുത്ത് വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് അള്ളാഹു താല കൽപ്പിക്കുന്നത് എന്ന്. അതിന് ആ ആളുകൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ശഠിച്ചു. മൂസ അലൈഹിസ്സലാമിനെ അല്ല, മൂസ അലൈഹിസ്സലാമിനോട് ക്ഷണിച്ചു, നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, അല്ല പറഞ്ഞതെന്ന് ഞങ്ങൾക്കും കാണാം. ഈ സംഭവമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആയത് നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. ഇത് കുറ്റം നിങ്ങൾ പറഞ്ഞ സന്ദർഭം, യാ മൂസ മുസേ ലൻ ഉമിന, ഞങ്ങൾ ഒരിക്കലും നിന്നെ വിശ്വസിക്കുകയില്ല, ഹത്താഹ, ഞങ്ങൾ കാണുന്നത് വരെ അള്ളാഹുവിനെ, ജഹ്റത്തൻ പരസ്യമായിട്ട്, ഫഅഹദത്തുക്കും, എന്നിട്ട് നിങ്ങളെ അപ്പോൾ നിങ്ങളെ പിടികൂടി ആ സായപ്പത്തു പിടിനാദം വാങ്ങും തൊന്നൂറൂൽ, നിങ്ങൾ നോക്കി നിൽക്കെ. ഈ ജനത 70 നേതാക്കന്മാര് ക്ഷണിച്ചു എന്നാണ് ഒരു റിപ്പോർട്ട്. മറ്റൊരു റിപ്പോർട്ടിലുള്ളത് ഈ പശു ആരാധനയെ കുറിച്ച് ഒക്കെ പറഞ്ഞ സന്ദർഭം, അതൊക്കെ കഴിഞ്ഞിട്ട് തൗറാത്ത് കൊടുത്തപ്പോ ഇത് അള്ളാഹു താല തന്നതാണെന്ന് പറഞ്ഞപ്പോ, അള്ളാഹു താല തന്നതാണെന്ന് നീ അങ്ങ് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ സ്വീകരിക്കുകയില്ല, ഞങ്ങൾക്കും കാണണം അള്ളാഹുവിനെ, അല്ലെങ്കിൽ നിന്നോട് അള്ളാഹു താല സംസാരിക്കുന്നത് ഞങ്ങൾക്ക് കാണണം എന്ന് ജനത മൊത്തത്തിൽ തന്നെ ക്ഷണിച്ചു. രണ്ട് റിവായത്തുകൾ കാണാൻ കഴിയും എന്താ സംഭവിച്ചത് എന്നുള്ളത് അള്ളാഹു അറിയാം. ഏതായാലും അള്ളാഹുവിനെ കാണണമെന്ന് ക്ഷണിച്ച ആളുകളെ സായഹത്ത് പിടികൂടി, ഭയങ്കരമായ ശബ്ദത്തിൽ ഇടിവെട്ടുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടു. അത് കേട്ടിട്ട് പിന്നെ അവര് മരിച്ചു വീഴുന്നത് പോലെ ബോധം കെട്ടു വീണു. ഇതാണ് അടുത്തായത്തിൽ അത് വിശദീകരിക്കുന്നത്. അങ്ങനെ പിന്നെ അവരെ പിടികൂടി എന്ന് പറഞ്ഞാൽ ഈ ഘോര ശബ്ദത്തിൽ അവരെല്ലാവരും വീണു, ബോധം കെട്ട് വീഴാണ് ഉണ്ടായത്, മരിച്ചു വീണു എന്നാണ് പറയുന്നത്. അത് അസ്ഹാബുൽ ഖൗഫിനെ പിന്നെ മരണം പോലെ, അല്ലെങ്കിൽ സൂറത്തുൽ ഇതിൽ തന്നെ വേറൊരാളുടെ കഥ പറയുന്നുണ്ട്, നമാത്തവുല്ലാഹു നിയത്ത ആമിൻ, 100 മരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ 100 ബോധമില്ലാതെ കിടത്തി, എന്നിട്ട് പിന്നെ വീണ്ടും ബോധം വെപ്പിച്ചതിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ നമ്മള് രാത്രി ബിസ്മിക്കല്ലാഹു മഹമൂത്ത് വഹിയ എന്ന് പറഞ്ഞാൽ മരിക്കുന്നു എന്നല്ലല്ലോ അർത്ഥം, ഉറങ്ങാൻ കിടക്കുകയല്ലേ ചെയ്യുന്നത് എന്നതുപോലെ. പിന്നീട് അവൻ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മീൻപാഴി മൗത്തിക്കും, നിങ്ങളുടെ മരണത്തിന് ശേഷം, ലാലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം എന്ന പ്രതീക്ഷയിൽ. എന്താ സംഭവം? ഈ ഘോര ശബ്ദം കേട്ടപ്പോ എല്ലാവരും ബോധമറ്റു വീണു. എന്നിട്ടോ അവിടുന്ന് ബോധം കിട്ടാർക്ക് സ്വയം എഴുന്നേൽക്കാൻ പറ്റിയോ? ഇല്ല. അള്ളാഹു താല ദിയോ വെപ്പിച്ചു, അല്ലെങ്കിൽ അള്ളാഹു താല തന്നെ പിന്നീട് അവരെ ഉണർത്തി. അതിനെപ്പറ്റിയാണ് സുമ്മ പിന്നീട് വാസനാക്കും, നിങ്ങളെ നാം എഴുന്നേൽപ്പിച്ചു എന്ന് പറയുന്നത്. മീൻപാടി മൗത്തിക്കും, നിങ്ങളുടെ മരണത്തിന് ശേഷം, അഥവാ നിങ്ങൾ ഈ ബോധം കെട്ട് കിടന്ന ശേഷം, അല്ലാതെ യഥാർത്ഥ മരണമല്ല. യഥാർത്ഥ മരണമാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരില്ല. രക്തസാക്ഷികൾ പോലും അള്ളാഹുവിനോട് പറയണത് ഞങ്ങൾക്ക് ഒന്നുകൂടി ദുനിയാവിൽ പോയിട്ട് ഷഹീദായി വരണം എന്നാണ് സ്വർഗത്തിൽ. അപ്പൊ അത് പറയുമ്പോ അല്ല പറയണത് ചോദിക്കരുത്, അത് വിധി തീരുമാനമായി കഴിഞ്ഞ കാര്യമാണ്, മരിച്ചവർ പിന്നെയും ജീവിക്കില്ല എന്നുള്ളത്. അങ്ങനെ ഉണ്ടാകില്ല. പിന്നെ എന്താ ഉണ്ടായത്? അസ്ഹാബുൽ ഖൗഫ് മരിച്ചതുപോലെ, അല്ലെങ്കിൽ സൂറത്തുൽ ബഖറയിൽ പറയുന്ന മറ്റൊരാളുടെ കഥയിട്ട് അയാള് 100 മരിച്ചു കിടന്നത് പോലെ, അഥവാ ബോധമില്ലാതെ പൂർണ്ണമായും മരിക്കാതെ കിടന്ന ആ അവസ്ഥയിൽ നിന്നും നാം നിങ്ങളെ രക്ഷപ്പെടുത്തി, അഥവാ നിങ്ങളെ വീണ്ടും എഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയി. കാരണം ഈ കടുത്ത അപരാധം, അള്ളാഹു വിശ്വസിക്കണമെങ്കിൽ അള്ളാഹിനെ ഞങ്ങൾക്ക് കാണണം എന്ന നിലപാട് അവർ സ്വീകരിക്കും. അള്ളാഹുവിനെ കാണണം എന്നത് എല്ലാ മുസ്ലിങ്ങൾക്കും ആഗ്രഹമുള്ള സംഗതിയല്ലേ? പക്ഷെ അങ്ങനെയല്ല ഈ പറയുന്നത്. വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾ നേരിട്ട് കണ്ടാലേ വിശ്വസിക്കുകയുള്ളൂ. ഇപ്പൊ മൂസ അലൈഹി സ്വലാം തന്നെ അള്ളാഹുവിനെ കാണും, റബ്ബി അരിനി അന്തുറയിലേക്ക് എന്നെ നിന്നെ എനിക്ക് കാണിച്ചു ഞാൻ നിന്നെ കാണട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് മൂസ അലൈഹി സ്വലാം. എന്നിട്ട് മൂസ അലൈഹി സ്വലാം പിന്നീട് സംഭവിക്കുന്നത് ഹറ മൂസ സൈത്ത ബോധം കെട്ട് വീഴുക തന്നെയാണ് ചെയ്യുന്നത്. അത് വിശ്വസിക്കണമെങ്കിൽ എനിക്ക് കാണണം എന്ന ശാഠ്യത്തിനല്ല, പകരം കാണാനുള്ള ആഗ്രഹത്തിനാണ്. ഇവിടെ ബനി ഇസ്രായേൽ ചെയ്തത് വിശ്വസിക്കണമെങ്കിൽ കാണണം, കാണാതെ വിശ്വസിക്കുകയില്ല എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പൊ അവരെ പിടികൂടുകയാണ് ചെയ്തത്. എന്തിനാണ് ഇതിവിടെ പറയുന്നത്? ഇതിവിടെ പറയുന്നത് മുഹമ്മദ് അലൈഹി സ്വലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള ജൂതന്മാരെ ക്ഷണിച്ചതാണ്. അങ്ങനെ അല്ലാഹു തആല അന്നെ നബിയാക്കിയിട്ടുണ്ടെങ്കിൽ മുഹമ്മദേ അത് ഞങ്ങൾക്കൊന്ന് കാണണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനെന്തെങ്കിലും ഒരു തെളിവ് അല്ലാഹു തആല നേരിട്ട് വേറെ തരണം, എന്നാലും വിശ്വസിക്കുകയുള്ളൂ എന്ന ശാഠ്യത്തിന് അതിനെ തിരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇത് പറയണത്. അഥവാ അള്ളാഹു നിങ്ങൾ ശാഠ്യം പിടിക്കുകയാണെങ്കിൽ അള്ളാഹു താര നിങ്ങളെ അന്ന് സായക്കത്ത് പിടികൂടിയതുപോലെ വീണ്ടും നിങ്ങളെ സായക്കത്ത് പിടികൂടും, അത് ഓർത്തോളൂ എന്ന് പറയാനാണ് ഇവിടെ ഇത് പറയുന്നത്. അലൈക്കും നിങ്ങൾക്ക് മേൽ നാം തണലിട്ടത് ഓർത്തു നോക്കുക എന്നർത്ഥം. അത് റമാമ മേഘം, മേഘവും ഉണ്ട്. അലൈക്കും നാം നിങ്ങൾക്ക് മേൽ ഇറക്കി തന്നു, അല്ലെങ്കിൽ മന്ന, മന്നെന്ന് പറയുന്നത് അന്ന് മാത്രം ലോകം കണ്ടിട്ടുള്ള ഒരു പ്രത്യേക പദാർത്ഥമാണ്, അതിന്റെ ശേഷമോ അതിന്റെ മുമ്പോ അത് കണ്ടതായി ആരും പറയുന്നില്ല. അള്ളാഹു തആല പ്രത്യേകമായി ഇറക്കിക്കൊടുത്ത ഒരു സാധനത്തിന്റെ പേരാണ്. പത്തമ്പാലരി പോലെ മണിമണിയായിട്ട് നേരം വെളുക്കുമ്പോ മഞ്ഞു പെയ്യുന്ന പോലെ എല്ലായിടത്തും വീണ് കിടക്കുകയും യഥേഷ്ടം എടുത്ത് തിന്നാം, സൂക്ഷിച്ചു വെക്കാൻ പറ്റില്ല, അങ്ങനത്തെ സാധനമാണ് മഞ്ഞ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ സൽവ, സൽവ എന്ന് പറഞ്ഞത് ഒരിനം കാടപക്ഷിയാണ്, നല്ല ഇറച്ചിയുള്ള കാടപക്ഷി. അതിനെ ഇറക്കിക്കൊടുത്തു, നാം നിങ്ങൾക്ക് മേൽ ഇറക്കി തന്നു, നിങ്ങൾക്ക് ഇറക്കി തന്നു എന്നാണ് പറഞ്ഞത്. കുലു, എന്നിട്ട് അള്ളാഹു പറഞ്ഞു എന്ത്? കുലു, നിങ്ങൾ തിന്നുകൊള്ളൂ. മീൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും, നാം നൽകിയിട്ടുള്ള നല്ലത്, മീൻ ത്വയ്യിബാത്, നല്ല സാധനങ്ങളിൽ നിന്ന്, മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് റിസ്ക്കായിട്ട് നൽകിയിട്ടുള്ള നല്ല സാധനങ്ങൾ. വമാ വലമൂന, അവർ നമ്മളോട് അക്രമം ചെയ്തില്ല. വലാഖിൻ കാനു അംഫുസഹും യദ്ലിമൂൻ, അവർ അവരോട് തന്നെയായിരുന്നു അക്രമം ചെയ്തത്, അവർ അവരോട് തന്നെയായിരുന്നു അക്രമം ചെയ്തത് എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. അതായത് ഇത് ബനീ ഇസ്രായേലിന്റെ ജീവിതത്തിലെ മറ്റൊരു സംഭവമാണ്. അഥവാ ഈ പശുക്കുട്ടി ആരാധിക്കലും തൗറാത്ത് കൊടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് മൂസ അലൈഹി ഇസ്ലാം ഇവരെ വിളിച്ചു, ബനീ ഇസ്രായേലിനെ വിളിച്ചു ഫലസ്തീൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി. കാരണം അത് ലക്ഷ്യമാക്കിയിട്ടാണ് അവര് ഈജിപ്തിൽ നിന്ന് കടൽ കടന്ന് പോന്നിട്ടുള്ളത്. ഈജിപ്ത് ആഫ്രിക്കയിലാണ്, ഫലസ്തീൻ എന്ന് പറയുന്നത് ഏഷ്യയിലാണ്, ഇന്നത്തെ ഫലസ്തീൻ ഇസ്രായേൽ രാജ്യം നിൽക്കുന്ന പ്രദേശം തന്നെ. അത് ജെറുസലേം അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസ്, ബൈത്തുൽ മഖ്ദിസ് ആണ് യഥാർത്ഥത്തിൽ അവരുടെ നാട്. അത് കയ്യേറ്റത്തിന് വിധേയമായി വേറെ ആരുടെയൊക്കെ കയ്യിലാണ്, അമാലിക്ക ഫിലിസ്ത്യ എന്നൊക്കെ പറയുന്ന വർഗങ്ങളുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി സ്വാതന്ത്ര്യ പോരാട്ടത്തിന് വരണം എന്ന് മൂസ അലൈഹി സ്വലാം പറഞ്ഞു. സൂറത്ത് മായിദയിൽ അള്ളാഹു അത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്തു? അവിടെ പോയി നിരീക്ഷിച്ചിട്ട് പറഞ്ഞു, അവിടെ ഇന്ന ഫിഹ ഖൗമൻ ജബ്ബാരീൻ, അവിടെ ഭയങ്കരന്മാരാണുള്ളത്, അവരവിടെ നിന്ന് പോകും വരെ ഞങ്ങൾ അങ്ങോട്ടില്ല. ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഇന്നാ ഹാഹുനാ ഖാഇദൂൻ, നീയും അള്ളാഹും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരിക്കട്ടെ എന്ന് ബനീ ഇസ്രായേലിൽ മറുപടി പറഞ്ഞു. ആ ധിക്കാരത്തിന്റെ ഫലമായിട്ട് അള്ളാഹു തആല കൊടുത്ത ശിക്ഷ നാൽപ്പത് കൊല്ലം മരുഭൂമിയിൽ അലഞ്ഞു തിരിയട്ടെ എന്നാണ്. നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് അപ്പത്തിന് പുതിയൊരു തലമുറ ഉണ്ടായി വരും. ഈ ഭീരുക്കളായ ഫിറവന്റെ അടിമക്കഞ്ഞി കുടിച്ച് ഭീരുക്കളായി പോയ ആളുകൾ അവരൊക്കെ മരിച്ചു തീരും. എന്നിട്ട് ധീരന്മാരുടെ പുതിയ തലമുറ ഉണ്ടായി വരും, അവര് ഈ വിജയങ്ങളൊക്കെ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അള്ളാഹുവിന്റെ പ്ലാൻ.
അങ്ങനെ ആ മരുഭൂമിയിൽ 40 കൊല്ലം ജീവിക്കാൻ വിടുകയാണ് അവരെ ചെയ്യുന്നത്.
ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് കാണിച്ച കാരുണ്യമാണ് മന്നയും സൽവയും അർത്തിക്കൊടുത്തതും തണലിട്ട് കൊടുത്തതും. മരുഭൂമിയിൽ 40 കൊല്ലം ലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവിക്കാൻ പറ്റുന്ന വിധം മേഘം എന്നും അവരെ മൂടി വെയില് സൂര്യാഘാതമേറ്റ് മരിച്ചു പോകാതെ സംരക്ഷിച്ചതിനെ കുറിച്ചാണ് വല്ലന്ന അലൈക്കും റഹമാമ, നിങ്ങൾക്ക് മേൽ നാം മേഘം തണലിട്ടു എന്ന് പറഞ്ഞത്. അഞ്ചന അലൈക്കും ഒരു മന്ന വസന്ത, ഈ കാലത്ത് വളരെ പോഷക സമൃദ്ധമായ ആഹാരം അവർക്ക് നൽകുന്നതിന് വേണ്ടി ചെയ്ത ഏർപ്പാടാണ് മന്നയും സെൽവയും ഇറക്കി കൊടുത്തത്. കാരണം എന്നിട്ട് എന്ത് പറഞ്ഞു, കുലൂമിനും ത്വയ്യിബാത്തി മാർസഖനാക്കും, നല്ലത് തിന്നോളൂ എന്ന് പറഞ്ഞു. കാരണം അവര് കൃഷിയും ഒക്കെ ആയിട്ട് കൂടിയാല് അവിടെ തന്നെ കൂടി പോകും, പിന്നെ അവര് പോകലുണ്ടാവില്ല. അവിടെ നിന്ന് കച്ചവടം അനുവദിച്ചാൽ ആ ദുരവന്റെ നാട്ടിൽ നിന്ന് വന്ന ചതിയും വഞ്ചനയും വെട്ടിപ്പും തട്ടിപ്പും ഇതെല്ലാം കൂടിയാണ് നടക്കുക. അതോടുകൂടി നന്നാവലുണ്ടാവില്ല. മനുഷ്യരെ നന്നാക്കാൻ, നമുക്കും മക്കളെ നന്നാക്കാൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം അവരെ നല്ലത് തീറ്റിക്കുക എന്നുള്ളതാണ്. ആറാമായി തീറ്റിച്ചുകൊണ്ട് തലമുറകളെ നന്നാക്കാൻ കഴിയില്ല എന്ന പാഠവും കൂടി ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെയൊക്കെ ഇറക്കി കൊടുത്തിട്ടും എന്ത് ചെയ്തു, ഒമാ വലമൂന വലാക്കിൻ കാനും അമ്പുസവും എവിടെയുമോ എന്ന് പറഞ്ഞാൽ അവര് അവിടെ അള്ളാഹു യാതൊരു അന്നത്തിന് വേണ്ടി യാതൊരു പ്രയാസവും ഇല്ലാതെ ജീവിച്ചാൽ മതി അവിടെ. അങ്ങനെ അള്ളാഹുവിനെ സ്മരിച്ച് ഈ 40 കൊല്ലം കഴിഞ്ഞു കൂടുന്നതിന് പകരം അവർ തോന്നിയാസത്തിൽ ഏർപ്പെടുകയാണ് ചെയ്തത്. അവർ വ്യഭിചാരത്തിലേക്കും പരിസര ഗോത്രങ്ങളിലുള്ള ആളുകളോട് കലരുകയും അവരുടെ ആചാരങ്ങളും മാമൂലുകളും ഏറ്റെടുക്കുകയും അവരുടെ അന്ധവിശ്വാസങ്ങളിൽ മുഴുകുകയും അവരുടെ പെണ്ണുങ്ങളെ സ്വന്തമാക്കുകയും വ്യഭിചരിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്തതിനെ കുറിച്ചാണ് അവര് അവരോട് തന്നെ അക്രമം ചെയ്തവരായിരുന്നു എന്ന് പറഞ്ഞത്. ഈ സംഭവമാണ് വമാ വലമൂന വലാക്കിൻ കാനു അംഫുസഹും യദ്ലിമൂൻ, അവര് നമ്മളോടല്ല അക്രമം ചെയ്തത് അവരോട് തന്നെയാണ് എന്നത് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഇത് പറയുന്നത് ഇങ്ങനെയൊക്കെ മൂസ അലൈഹി സ്വലാം ബോധ്യപ്പെടുത്തി ആകാശത്ത് നിറക്കിയ മന്നയും സൽവയും കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന കാലത്ത് പോലും നിങ്ങൾ അള്ളാഹുവിനോട് ധിക്കാരം ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണോ ഇപ്പോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പരിശുദ്ധ ഖുർആനിനോടും ധിക്കാരം പ്രവർത്തിക്കുന്നത് വലിയ അത്ഭുതമായി തോന്നേണ്ടത് എന്ന് തിരുത്തുകയാണ് അള്ളാഹു തആല. അവർ അന്നേ അക്രമം ചെയ്തിട്ടുണ്ട്, അതേ പണിയാണ് നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത് എന്ന് അവരെ വിമർശിക്കുകയാണ് ആയത്തിലൂടെ അന്ന് ഈ പശ്ചാത്തലത്തിൽ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ നിഅമത്തുകളോട് നന്ദി കാണിക്കൽ കടുത്ത അക്രമമാണ് എന്നതാണ് നമ്മളോട് ഈ ആയത്ത് യഥാർത്ഥത്തിൽ നൽകുന്ന സന്ദേശം. വൈദു കുന്നദുഖുലു ഹാദിഹിൽ ഖരിയ ഫകുലു മിൻഹാ ഹൈസു ശിഅതും റഗദൻ വദഖുലുൽ ബാബ സുജ്ജദൻ വഖുലു ഹിത്തത്തുൻ നഗ്ഫിർ ലകും ഖതായാകും വസനസീദുൽ മുഹ്സിനീൻ. വൈദു കുന്ന, നാം പറഞ്ഞ സന്ദർഭം, ദുഖുലു ഹാദിഹിൽ ഖരിയ, നിങ്ങൾ ഈ നാട്ടിലേക്ക് പ്രവേശിച്ചുകൊള്ളൂ. ഫകുലു മിൻഹാ, അവിടെ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളൂ. ഹൈസു ശിഅതും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധം. ഹൈസു എന്ന് പറഞ്ഞാൽ വിധം, റഗദൻ ഇഷ്ടം, ഒരു ഒരു കണക്കുമില്ലാതെ. വദുഖുലുൽ ബാബ, അതിന്റെ കവാടത്തിൽ നിങ്ങൾ വദുഖുലു, നിങ്ങൾ പ്രവേശിക്കുക. അൽ ബാബ, ആ കവാടത്തിൽ അഥവാ ആ നഗരത്തിന്റെ കവാടത്തിൽ. സുജ്ജദൻ, സുജൂദ് ചെയ്യുന്നവരായി. വഖുലു, നിങ്ങൾ പറയുക. ഹിത്തത്തുൻ, ഹിത്തത്തു എന്ന് പറഞ്ഞാൽ പാപമോചനം എന്നർത്ഥം. നഗ്ഫിർ ലക്കും, നാം നിങ്ങൾക്ക് പുറത്തു തരും. ഹതായാക്കും, നിങ്ങളുടെ തെറ്റുകൾ. വസനസീദുൽ മുഹ്സിനീൻ, മുഹ്സിനീങ്ങൾക്ക്, ഇഹ്സാന പുലർത്തുന്നവർക്ക് ഇനിയും ഇനിയും വർദ്ധിപ്പിച്ചു തരികയും ചെയ്യും. എന്താണ് സംഭവം? ബനി ഇസ്രായേലിനോട് അള്ളാഹു തആല പറഞ്ഞു, ബൈത്തുൽ മഖ്ദിസ് പിടിക്കാൻ നിങ്ങൾ വരുന്നില്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്ന, തൊട്ടടുത്തുള്ള ഒരു രാജ്യം തിരിച്ചു പിടിക്കും, ഒരു നാട്ടുരാജ്യം, അതാണ് ഖറിയത്ത്, അത് തിരിച്ചു പിടിക്കും. കാരണം ഇവര് പല ഭക്ഷണങ്ങളും ഒക്കെ ചോദിക്കുകയാണ്, പല സാധാരണ ജീവിതം ചോദിക്കുകയാണ്. ആ സാധാരണ ജീവിതം തരാം, എന്ത് വേണം, ഒരു ഒരു നാട് തിരിച്ചു പിടിക്കൂ എന്നാണ് പറഞ്ഞത്. വദഖുലു വൈദു കുന്ന, നാം പറഞ്ഞ സന്ദർഭം, വദഖുലു ഹാദിഹിൽ ഖരിയ, ഏതോ ഒരു നാട് ചൂണ്ടിയിട്ട്, ബൈത്തുൽ മഖ്ദിസിന്റെ നാടുകളിൽ പെട്ട ഒരു ഒരു പരിസര പ്രദേശം എന്നുദ്ദേശിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അന്നയും സെൽവയും ആക്കട്ട, അവിടെ സാധാരണ പോലെ യഥേഷ്ടം തിന്നാം, അവിടെ ഉള്ള സാധാരണ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ജീവിക്കാം. ഒരു നാട് തിരിച്ചു പിടിച്ചാൽ വഖുലു മിൻഹാ ഹൈസു ശിഅതും റഗദൻ, അവിടെ നിന്ന് ധാരാളം നിങ്ങൾ യഥേഷ്ടം തിന്നുകൊള്ളുക. വദഖുലുൽ ബാബ സുജ്ജദൻ, നിങ്ങൾ സുജൂദ് ചെയ്യുന്നവരായി പ്രവേശിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ സുജൂദ് ചെയ്യുന്ന നാട്ടകുട്ടി കിടക്കുന്ന പോലെ പ്രവേശിക്കണം എന്നല്ല ഉദ്ദേശം. പക്ഷെ സുജൂദ് അസലിൽ നടക്കേണ്ടത് എവിടെയാണ്? അത് മനസ്സിലാണ്.
നമ്മൾ മാത്രമല്ല നക്ഷത്രവും മരവും ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. അള്ളാഹുവിനെ സർവാത്മന കീഴ്പ്പെടുക, അള്ളാഹുവിനെ അക്ഷരം പ്രതി അനുസരിക്കുക, ആ നിലപാടിന്റെ പേരാണ് യഥാർത്ഥത്തിൽ സുജൂദ്. അതിൽ അത് ഞങ്ങൾ തയ്യാറാണ് എന്ന് ചെയ്ത് കാണിക്കുന്ന പരിപാടിയാണ് നമസ്കാരത്തിലെ സുജൂദ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സുജ്ജതൻ എന്ന് പറഞ്ഞത് സാജിദ് സുജൂദ് ചെയ്യുന്നവൻ, സുജ്ജത് അതിന്റെ ബഹുവചനം. അങ്ങനെ സുജൂദ് ചെയ്യുന്നവരായി പ്രവേശിക്കൂ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സർവാത്മന അനുസരിച്ചുകൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് പ്രവേശിക്കൂ എന്നാണ് അർത്ഥം. പക്കൂലു ഹിത്തത്തുലു, ഹിത്തത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാപമോചനം എന്ന് പറയുക. മുഫസ്സിറുകളിൽ രണ്ട് വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് അള്ളാഹുവെ ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവേശിക്കുക, ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ട് പ്രവേശിക്കുക എന്നാണ്. രണ്ടാമത്തത് ജനങ്ങൾക്ക് മാപ്പ് കൊടുത്തുകൊണ്ട്, കാരണം ജനങ്ങൾ അവരുടെ നാട് പണ്ട് കയ്യേറിയിട്ടുണ്ട്, പിന്നീടും ഇവരോട് ഈ 40 കൊല്ലത്തിലടുത്ത് പല അപരാധങ്ങളും അവർ ചെയ്തിട്ടുണ്ട്, അതിനൊക്കെ അവരെ ശിക്ഷിക്കുമെന്ന രീതിയിലല്ല, പകരം അവർക്ക് മാപ്പ് കൊടുക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രവേശിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കീഴടക്കിയത് ഇതിന്റെ അതേ പ്രാവർത്തികമാക്കലാണ്. അഥവാ വിജയം വന്നു കഴിഞ്ഞാൽ ഇസ്തിഗ്ഫാർ, അങ്ങനെ റസൂലുള്ള ഇസ്തിഗ്ഫാറിലായിരുന്നു. പിന്നെ മാപ്പ് കൊടുക്കുകയുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരിഞ്ഞു നോക്കിക്കളഞ്ഞാൽ പോലും ചരിത്രം റസൂലുള്ളാഹിനെ വിമർശിക്കാത്ത അത്രയും വലിയ അപരാധങ്ങൾ റസൂലുള്ളാഹിനോട് ചെയ്ത ആളുകൾ അവരെല്ലാവരും കീഴടങ്ങി മുന്നിൽ വന്ന് ഒച്ചാനിച്ച് നിൽക്കുകയാണ്. അവരോട് റസൂലുള്ളാഹ പറഞ്ഞത് എന്താ, ലാ തഹ്രീബ അലൈക്കും യൗം, ഇന്ന് നിങ്ങളോട് പ്രതികാരമില്ല, ഇദ്ഹബു അൻതുമു തുലഖാ, നിങ്ങളൊക്കെ പോയിക്കൊള്ളൂ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞ് അവർക്ക് മാപ്പ് കൊടുക്കുകയായി. എന്നതുപോലെ ജനങ്ങൾക്ക് മാപ്പ് കൊടുത്തുകൊണ്ട് ജനങ്ങളെ ശിക്ഷിക്കാതെ നിങ്ങൾ ആ നഗര കവാടത്തിലൂടെ വിനയാന്യതരായി അള്ളാഹുവിനോട് വിനയമുള്ളവരായി അഥവാ അക്രമം പ്രവർത്തിക്കാതെ അള്ളാഹുവിനെ അനുസരിച്ച് കടന്നു ചെല്ലുകയും നാഫിറുലക്കും ഹത്തായാക്കും, നിങ്ങൾ ഇതുവരെ ചെയ്ത അപരാധങ്ങളൊക്കെ നാം നിങ്ങൾക്ക് പുറത്തു തരും. വസയസീദുൽ മഹ്സിനീൻ, ആ നാടിനെ നല്ല നിലയിൽ കൈകാര്യം ചെയ്താൽ ഇനിയും നാടുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരികയും ചെയ്യും. അഥവാ മറ്റ് ഇതര നഗര രാജ്യങ്ങളും നാട്ടുരാജ്യങ്ങളും ഒക്കെ ഫലസ്തീൻ മൊത്തം അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസ് മൊത്തം നിങ്ങൾക്ക് പിന്നെ നേടിത്തരും അല്ലാഹു തആല എന്ന് ചുരുക്കം. എന്നിട്ട് അഥവാ മാറ്റിമറിച്ചു, അല്ലദീന ഒരു കൂട്ടർ, വലമു അവർ അക്രമം ചെയ്തിരിക്കുന്നു, അവർ മാറ്റിമറിച്ചു, കൗലൻ കൗലിനെ അഥവാ പറഞ്ഞതിനെ, ഗൈറല്ലദീ ഖീലലഹും അവർ ഗൈറ അല്ലാത്തത്, ഗൈറല്ലദീ അല്ലാത്തതായിട്ട്, ഖീലലഹും അവരോട് പറയപ്പെട്ടു, അവരോട് പറയപ്പെട്ടത് അല്ലാത്ത കൗലായിട്ട് അവർ അക്രമം ചെയ്തവർ മാറ്റിമറിച്ചു. നാം ഇറക്കി അലല്ലദീന വലമു, അക്രമം ചെയ്തവരുടെ മേൽ രജിസം മിനസമായി, ആകാശത്തു നിന്നുള്ള ശിക്ഷ, വിമാ കാനു അവരായിരുന്നത് കൊണ്ട്, യഫ്സുഖൂൻ അക്രമം പ്രവർത്തിക്കുന്നവർ അല്ലെങ്കിൽ അധർമ്മം പ്രവർത്തിക്കുന്നവർ. എന്താ സംഭവം, ഇങ്ങനെ ഒരു നാട്ടിലേക്ക് കടന്നു ചെല്ലേണ്ടത് സുജൂദ് അള്ളാഹുവിന് കീഴ്പ്പെട്ടവരായിട്ടാണ് എന്ന് പറഞ്ഞതൊന്നും ജനത കേട്ടില്ല, പകരം അവരോട് പറഞ്ഞതിനെ പറയാത്തതായിട്ട്. ചില മുഫസ്സിറുകൾ പറയുന്നുണ്ട് ഹിത്തത്ത് എന്നാണ് അവരോട് പറയാൻ പറഞ്ഞത് മാപ്പ് എന്ന്, അവര് പറഞ്ഞത് ഹിന്ദത്ത്, ഹിന്ദത്ത് എന്ന് പറഞ്ഞാൽ ഗോതമ്പ് എന്നാണ്. അപ്പൊ ഗോതമ്പ് കൈയടക്കാൻ വേണ്ടി എന്ത് തോന്നിയാലും ചെയ്യാം, ഗോതമ്പ് കിട്ടണം എന്ന നിലയിലാണ് അവർ കടന്നു ചെന്നത് എന്നർത്ഥം. ഭദ്രലഗതിയും ബലമോ കൗരൽ കൈറല്ലതയും കൈലലവും, അവരോട് പറഞ്ഞതിനെ പറയാത്ത വാക്കുകൊണ്ട് അവർ ബദലാക്കി, അഥവാ പറഞ്ഞതല്ല അവർ ചെയ്തത്, പറയാത്തതാണ് അവർ ചെയ്തത് എന്നർത്ഥം. അപ്പൊ എന്ത് ചെയ്തു അള്ളാഹു, ആകാശത്ത് നിന്ന് ശിക്ഷയായിട്ട് അവരുടെ മേലെ ഇറക്കി. ചരിത്രത്തിലുള്ളത് പ്ലേഗ് പിടികൂടി എന്നാണ്, മാരക രോഗം പടർന്നു പിടിച്ചു. ഇപ്പൊ നമുക്കറിയാലോ കൊറോണ കോവിഡ്, അതുപോലെ തന്നെ പ്ലേഗ് പടർന്നു പിടിച്ചു, ആയിരക്കണക്കിന് ആളുകൾ മരിക്കാൻ ഇട വന്നു, അത് അള്ളാഹു തആല ഇറക്കിയ ശിക്ഷയായിരുന്നു എന്നാണ്. എന്തുകൊണ്ട്, അവർ അക്രമം പ്രവർത്തിച്ചത് കൊണ്ട്, അവർ അധർമ്മം പ്രവർത്തിക്കുന്നവരായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ അള്ളാഹു തആല അവരെ ശിക്ഷിച്ചത് എന്ന് പറയുന്നു. ഈ പറയുന്നത് എന്തിനാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ച റസൂലാണെന്ന് ബോധ്യമുണ്ടായിട്ടും അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ആളുകളെ ഇത് ഓർമ്മിപ്പിക്കുകയാണ്, ഇങ്ങനെയും സാധ്യതയുണ്ട്. അഥവാ സത്യം മനസ്സിലാക്കിയിട്ടും അംഗീകരിക്കാതെ ധിക്കാരം തുടർന്നാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമെന്നും അദ്ദേഹത്തെ വിശ്വസിക്കണമെന്നും സഹായിക്കണമെന്നും പിന്തുണക്കണമെന്നും ഒക്കെയാണ് തൗറാത്തിൽ കൽപ്പിച്ചിട്ടുള്ളത്. അതാണ് പറഞ്ഞത്, അതിന് പകരം നിഷേധം പറയാത്തത്, ഞങ്ങളിലേക്ക് ഇറങ്ങിയത് മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ, ഞങ്ങൾക്ക് അപ്പുറത്തുള്ളത് ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന നിലപാടായിട്ട് നിങ്ങൾ സ്വീകരിച്ചാൽ അന്ന് പ്ലേഗ് പിടികൂടിയതുപോലെ ഇനിയും പിടികൂടും നിങ്ങളെ നാശം. ഇങ്ങനെ ഏതെങ്കിലും നാശം പണ്ട് സംഭവിച്ചതുപോലെ ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് ആ എതിരെ രംഗത്ത് വന്ന, കുപ്രചരണങ്ങളുമായി രംഗത്ത് വന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച, അറിഞ്ഞിട്ടും അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത ജൂത പുരോഹിതന്മാരെയും നേതാക്കളെയും പ്രത്യേകിച്ചും സമൂഹത്തെ പൊതുവിലും താക്കീത് ചെയ്യുകയാണ് ഈ ആയത്തുകളിലൂടെ ഒക്കെ ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ കൽപ്പന യഥാവിധി പാലിക്കുവാനും അങ്ങനെ അവന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുവാനും അവന്റെ ആകാശത്ത് നടക്കുന്ന കൊറോണ പോലുള്ള ശിക്ഷകളിൽ നിന്ന് അല്ലെങ്കിൽ രിജിസുകളിൽ നിന്ന് മുക്തരാകുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا اللهم لا تسلط علينا من لا يخافك ولا يرحمنا وكف عن الكافرين والظالمين والفاسقين عنا يا خفي الألطاف نجنا مما نخاف ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر الذنوبين صلى الله على محمد وعلى اله واصحابه وسلم والحمد لله رب العالمين.